السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين. പ്രിയമ സഹോദരി സഹോദരന്മാരെ, ദുൽഖഅദ് മാസം അവസാനിക്കാറായി. ഇൻഷാ അല്ലാ തൊട്ടടുത്ത ദിവസം തന്നെ നാം ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് ആ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട സൽക്കർമ്മങ്ങളിലേക്ക് സൂചന നൽകിക്കൊണ്ട് വജാഅത്തുൽ അശ്ർ, 10 ദിവസം വന്നുകഴിഞ്ഞു എന്ന പേരിൽ ഒരു ലഘുകൃതി സൗദി അറേബ്യയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഷെയ്ഖ് സുലൈമാൻ ബിൻ ജാസിർ ബിൻ അബ്ദുൽ കരീം ഉൽ ജാസിർ എന്നു പറയുന്ന റിയാദിലെ ഹയ്യുസ്സഹാഫ മക്തബുൽ ജാലിയാത്തിന്റെ മുദീർ, അദ്ദേഹമാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. ഇതിന്റെ 5-ാമത്തെ പതിപ്പാണ് എന്റെ കയ്യിലുള്ളത്. നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ പുസ്തകത്തിലെ പ്രസക്തമായ ഭാഗങ്ങൾ ഒരു ക്ലാസ്സായി നൽകണം എന്ന നിലക്കാണ് ഇന്ന് ഈ ക്ലാസ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖ് അവറുകൾ ഇതിന്റെ മുഖദ്ദിമയിൽ പറഞ്ഞിട്ടുണ്ട്, വഇന്ന അയ്യാമ അശ്ര ദുൽഹജ്ജ ഖൈറു അയ്യാമിൽ ആം, തീർച്ചയായും ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ വർഷത്തിലെ ഏറ്റവും ഉത്തമമായ ദിനങ്ങളാണ്. അയ്യാമുൻ മുബാറക, അനുഗ്രഹീതമായ ദിനങ്ങളാണ്. അഖ്സമല്ലാഹു അസ്സവജല്ല ബിഹാഫി കിതാബിഹി, അള്ളാഹു അവന്റെ കിതാബിൽ ഈ 10 ദിവസങ്ങളെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. വബയ്യന ഫളലഹ റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. വജഅലഹ അല്ലാഹു തബാരക വ തആല ഫുർസത ലിൽ മുഅ്മിൻ ലിയഊദ ഇലാ റബ്ബിഹി വയഖ്റുബ മിൻ ഖാലിഖിഹി, മുഅ്മിനായ മനുഷ്യൻ തന്റെ റബ്ബിലേക്ക് മടങ്ങുന്നതിനും തന്റെ സത്താവിലേക്ക് അടുക്കുന്നതിനും വേണ്ടി അള്ളാഹു സുബ്ഹാന തആല നിശ്ചയിച്ചിട്ടുള്ള ഒരവസരമാണിത്, ഒരു സന്ദർഭമാണിത്. വയതലാഅഫ ലഹു ബിഹാ അൽ അജർ, അത് മുഖേന അവന് പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി ലഭിക്കുന്നതിനു വേണ്ടി. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ അലസത കൈവടിഞ്ഞുകൊണ്ട് ഇബാദത്തുകളുടെ കാര്യത്തിൽ ഉത്സാഹിക്കുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ദിവസത്തെ, ഈ 10 വരാനിരിക്കുന്ന ഈ 10 ദിവസങ്ങളെ നാം എങ്ങനെ എതിരേൽക്കണം എന്ന് ഷെയ്ഖ് അവറുകൾ ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളുടെ സന്ദർഭങ്ങളെ എതിരേൽക്കുമ്പോൾ ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടത്. 1-ാമത്തെ കാര്യം, ഇഖ്ലാസുൽ അമലി ലില്ലാഹി വഹ്ദ, നാം ചെയ്യുന്ന എല്ലാ ഇബാദത്തും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയ്യത്ത് ശരിയാക്കുക, നമ്മുടെ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിന്റെ വജുഹും പരലോകവുമല്ലാതെ മറ്റൊന്നും ലക്ഷ്യമാക്കാതിരിക്കുക. ഇന്നമൽ അമാലു ബിന്നിയാത്ത്, അമലുകൾ നിയ്യത്തുകൾക്കനുസരിച്ചാണ് എന്ന ഹദീസാണ് അതിന്റെ തെളിവായിട്ട് ഷെയ്ഖ് ഇവിടെ എടുത്തു കൊടുത്തിട്ടുള്ളത്. നമ്മേവർക്കും അറിയുന്നത് പോലെ ഏതൊരു സൽക്കർമ്മവും അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായി തീരാനുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ 1-ാമത്തെ നിബന്ധനയാണ് അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക എന്നത്, അവന്റെ വജുഹ് മാത്രം ലക്ഷ്യമാക്കുക എന്നത്. അതുകൊണ്ട് ഈ പുണ്യ ദിനങ്ങളെ എതിരേൽക്കുമ്പോഴും നമുക്കുണ്ടാകേണ്ടത് ഇഖ്ലാസാണ്, അത് കൈവിട്ടു പോകരുത്. 2-ാമത്തേത് അത്തൗബത്തു സാദിഖ, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിനോട് പശ്ചാത്താപം നടത്തുക, തൗബ ചെയ്യുക. തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, വിശ്വാസികളെ നിങ്ങൾ നിഷ്കളങ്കമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ എന്ന ആയത്തും, കുല്ലു ബനി ആദമ ഖതാഉൻ, ആദമിന്റെ മക്കളൊക്കെ തെറ്റുപറ്റുന്നവരാണ്, അബദ്ധം സംഭവിക്കുന്നവരാണ്. ഖൈറുൽ ഖതായിൻ അത്തവാബുൻ, തെറ്റുപറ്റുന്ന ഉത്തമന്മാർ തൗബ ചെയ്യുന്നവരാണ് എന്ന ഹദീസും അള്ളാഹു ഷെയ്ഖ് അവറുകൾ ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല തൗബയുടെ വാതിൽ തുറന്നു തരികയും അവനിലേക്ക് ഖേദിച്ചു മടങ്ങാൻ നമ്മോട് കൽപ്പിക്കുകയും ചെയ്തു വന്നത് അവൻ നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ, ഈ പുണ്യദിനങ്ങളിൽ അള്ളാഹുവിലേക്ക് മടങ്ങുവാനും തൗബയിലൂടെ നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടാനും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. 3-ാമത്തെ കാര്യം, ഈ പുണ്യദിനങ്ങളെ എതിരേൽക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട, നാം ശ്രദ്ധിക്കേണ്ട 3-ാമത്തെ കാര്യം, തലബുൽ ഔനി മിനല്ലാഹ് അലഖതിനാ മിഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളെ മുതലെടുക്കുന്നതിൽ, സൽക്കർമ്മങ്ങൾ കൊണ്ട് ഈ ദിവസങ്ങളെ നാം പരമാവധി മുതലെടുക്കുന്നതിൽ അള്ളാഹുവിന്റെ സഹായം തേടുക എന്നതാണ്. കാരണം നമുക്കെത്ര ശാരീരികമായ ശക്തി ഉണ്ടായാലും എത്ര ഉന്മേഷമുണ്ടായാലും നാം സൽക്കർമ്മത്തിന്റെ മാർഗത്തിൽ മുന്നേറുവാനും അത് വിഘ്നം കൂടാതെ നമുക്ക് നടത്തിക്കൊണ്ടുപോകാനും അള്ളാഹുവിന്റെ തൗഫീഖ് ആവശ്യമാണ്. അതുകൊണ്ട് ഫലാ യഗ്തറ ബിജുഹ്ദിഹി വലാ യുജ്ബ അമലിഹി, തന്റെ പരിശ്രമം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് ഒരാൾ വിചാരിക്കരുത്, അങ്ങനെ വഞ്ചിതനാകരുത്, തന്റെ അമലുകളെ സംബന്ധിച്ച് വല്ലാത്ത മതിപ്പുണ്ടാവുകയും ചെയ്യരുത്. അതുകൊണ്ട് അല്ലാഹുമ്മ അന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക എന്ന പ്രാർത്ഥനയെ അന്വർത്ഥമാക്കും വിധം നമ്മൾ പ്രവർത്തിക്കണം. ഓരോ നിസ്കാരത്തിന് പിറകെയും നീ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മുആദ് റളിയല്ലാഹുവിനോട് റസൂൽ പറഞ്ഞ പ്രസിദ്ധമായ ഹദീസുണ്ട്. ആ പ്രാർത്ഥനയുടെ പൊരുളെന്താണ്? അള്ളാഹുവെ നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി കാണിക്കാനും നല്ല നിലയിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാനും നീ എന്നെ സഹായിക്കണേ എന്നാണ്. അപ്പൊ ദിക്ർ ചെയ്യണം, ശുക്ർ ചെയ്യണം, ഇബാദത്ത് നന്നായി നിർവഹിക്കണം എന്നൊക്കെ ആശ ഉണ്ടായത് കൊണ്ട് മാത്രമായില്ല, നമ്മൾ അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ അതൊന്നും നമുക്ക് നിർവഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പുണ്യദിനങ്ങളെ എതിരേൽക്കുമ്പോഴും ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇതാണ് മുഖദ്ദിമയായിട്ട് ഷെയ്ഖ് അവർകൾ ആദ്യം എടുത്തു പറയുന്നത്. പിന്നീടുള്ള അധ്യായത്തിൽ ഈ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് വർഷത്തിലെ മറ്റു ദിവസങ്ങളെക്കാൾ പ്രാധാന്യം അല്ലെങ്കിൽ ശ്രേഷ്ഠത വരാനുള്ള കാരണം എന്താണ്? ഒന്നാമതായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു ഈ ദിവസങ്ങളെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ ഫജറിൽ വൽ ഫജർ വലയാലിൻ അഷർ, പ്രഭാതമാണ് സത്യം, 10 രാത്രികളാണ് സത്യം. എന്നിട്ട് ഷെയ്ഖ് അവരുകൾ പറയാണ്, കാല ഖൈർ വാഹിദിൻ മിന സലഫി വൽ ഖലഫ്, മുൻഗാമികളിലും പിൻഗാമികളിലും പെട്ട ഒന്നിലധികം ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ അഷർ ദുൽഹിജ്ജ. ഈ ലയാലിൻ അഷർ 10 രാത്രികൾ കൊണ്ട് ഉദ്ദേശം ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. വഹുവ ഖൗലു ജമാഹിരിൽ മുഫസ്സിരീൻ, ഖുർആൻ മുഫസ്സിറിൽ മഹാഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം അതാണ്. വഖ്താറഹു ഇബ്നു കസീർ റഹ്മഹുല്ലാ, അല്ലാമ ഇബ്നു കസീർ പ്രാമുഖ്യം കൽപ്പിച്ചിട്ടുള്ളത്, പ്രാധാന്യം കൊടുത്തിട്ടുള്ളതും ഈ അഭിപ്രായത്തിനാണ്. അതാണ് ഈ 10 ദിവസങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കാനുള്ള ഒന്നാമത്തെ കാരണം. കാരണം അള്ളാഹു ഒരു കാര്യത്തെ കൊണ്ട് സത്യം ചെയ്താൽ ആ കാര്യം മഹത്തരമാണ് എന്ന് അതിന്റെ തെളിവാണ്. വമ അഖസമ ബിഹ ഇല്ലാലി അലമത്തിഹ, ആ 10 ദിവസങ്ങളുടെ മഹത്വം കാരണമായിട്ടല്ലാതെ അള്ളാഹു അവകൊണ്ട് സത്യം ചെയ്തിട്ടില്ല എന്നാണ്. രണ്ടാമത്തേത്, അന്നഹ അഫ്ദലു അയ്യാമി ദുനിയ, ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട്, ഇന്ന അഫ്ദലു അയ്യാമി ദുനിയ അയ്യാമുൽ അശർ, ദുനിയാവിലെ ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായത് ഈ 10 ദിവസങ്ങളാണ്. ഖാലു യാ റസൂലല്ലാ വലാ മിത്രുഹുന്ന ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ ദൂതരെ ഇതിന് തുല്യമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ വേറെ ദിവസങ്ങളില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, വലാ മിത്രുഹുന്ന ഫീ സബീലില്ല, ഇല്ല, ഇതിന് തുല്യമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇതിന് തുല്യമായ ദിവസങ്ങൾ വേറെയില്ല. അപ്പ റമളാ അല അശറു ദുൽഹജ്ജ, ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമായ ദിനങ്ങളാണ് എന്ന് ഹദീസ് കൊണ്ടും വ്യക്തമായി. ഇനി ഈ ദിവസങ്ങളിൽ സൽക്കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നമ്മളൊക്കെ കേട്ടു പരിചയമുള്ള ഒരു ഹദീസ്, മാമിൻ അയ്യാമിൻ അൽ അമലു സാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാ മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ, ഈ 10 ദിവസങ്ങളെക്കാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറെ ഒരു ദിവസങ്ങളുമില്ല. അപ്പൊ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദും ഇല്ലേ ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിഹാദ് ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദും ഇല്ല. കണ്ടോ, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ, ഒരു മനുഷ്യൻ സ്വന്തം ശരീരവും സമ്പത്തുമായി ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അഥവാ യുദ്ധത്തിനിറങ്ങി, അയാൾ ഒന്നുകൊണ്ടും തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ രക്തസാക്ഷിയായി. അങ്ങനെയുള്ള ആളൊഴികെ മറ്റ് ആർക്കും ഇതിനേക്കാൾ മെച്ചപ്പെട്ടതൊന്നും അവകാശപ്പെടാനില്ല. അതുകൊണ്ട് ഈ 10 ദിവസങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ്. ഇബ്നു ജറിർ അസ്ഖലാനി ഈ 10 ദിവസങ്ങൾക്ക് മറ്റു ദിവസങ്ങളിൽ പ്രാധാന്യം ലഭിക്കുന്ന കാരണമായി എടുത്തു പറയുന്നത്, ഈ 10 ദിവസങ്ങളിലാണ് പ്രമുഖമായ ധാരാളം ഇബാദത്തുകൾ നടക്കുന്നത്. സാധാരണ നടക്കുന്ന 5 നേരത്തെ നിസ്കാരമുണ്ട്. എന്നാൽ നോമ്പിന്റെ കാര്യത്തിൽ അറഫ നോമ്പ്, കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങളെ മാപ്പാക്കുമെന്ന് പറയുന്ന അറഫ നോമ്പ്, അതുപോലെ തന്നെ ഈ ഹാജിമാര് അവരുടെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ, യൗമു തർവിയ ദുൽഹജ്ജ് 8, യൗമു ആറഫ ദുൽഹജ്ജ് 9, യൗമു നഹർ ബലിപെരുന്നാൾ ദിവസം, ഇതെല്ലാം പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിലുള്ള ഇബാദത്തുകളൊക്കെ സംഭവിക്കുന്നത് ഈ 10 ദിവസങ്ങളിലാണ്. മാത്രമല്ല, അള്ളാഹുവിനെ ഓർക്കാൻ ഈ പത്ത് ദിവസങ്ങൾ പ്രത്യേകമായി അനുസ്മരിക്കുവാൻ ഖുർആനിൽ തന്നെ അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. വദ്കുറുല്ലാഹ ഫി അയ്യാമി മഅലുമാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ അനുസ്മരിക്കുക. അതുകൊണ്ട് ഉദ്ദേശം ഈ പത്ത് ദിവസങ്ങളാണ്. അതുപോലെ അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് ഇവിടെ പറഞ്ഞു അയ്യാമിൻ മഅലുമാത്ത്, മറ്റൊരു സ്ഥലത്ത് അയ്യാം മഅദൂദാത്ത് എന്ന് പറഞ്ഞു. അത് അയ്യാമു തശ്രീഖിനെ കുറിച്ചാണ്. ദുൽഹജ്ജ് 11, 12, 13. അപ്പോൾ 1 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിന് പ്രത്യേകം ദിക്ർ ചെയ്യാനുള്ള പ്രേരണയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, യഖ്റുജാൻ ഇല സൂഖ് ഫി അയ്യാമിൽ അശർ യുകബ്ബിറാനി, ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസങ്ങളിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് അവർ അങ്ങാടികളിലേക്ക് പോകുമായിരുന്നു. വയുക്കബ്ബിറു നാസ് ബി തക്ബീരും, അവർ തക്ബീർ കേട്ടിട്ട്, രണ്ടാളുടെയും തക്ബീർ കേട്ടിട്ട് ജനങ്ങളും തക്ബീർ ചൊല്ലുമായിരുന്നു എന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ പോലെയുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, മാമിൻ അയ്യാമിൻ അഅലമു ഇൻദല്ലാ വലാ അഹബ്ബു ഇലൈഹി അൽഅമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. കണ്ടോ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തായതും അമലുകൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ ഒരു ദിവസങ്ങളുമില്ല ഈ 10 ദിവസങ്ങളെക്കാൾ. അതിനാൽ ഫഅക്തിറു ഫീഹിന്ന, ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക. മിന തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം, വതക്ബീർ അല്ലാഹു അക്ബർ, വതഹ്മീദ് അൽഹംദുലില്ലാ, ഇതെല്ലാം നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്നു തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബു ദുൽഹജ്ജ് 1 മുതൽ 10 വരെ കഴിയുന്നത്ര ദിക്ർ ദുആകളിൽ ഏർപ്പെടുവാൻ നാം ശ്രമിക്കണം. ഇനി അഞ്ചാമത്തെ കാരണം, അന്നഫീഹാ യൗമ അറഫ, ഈ 10 ദിവസങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പറഞ്ഞ, അതുപോലെ ഭൂമിയോടടുത്ത് ആകാശത്തേക്ക് ഇറങ്ങി വന്ന് അറഫായിൽ നിൽക്കുന്ന ഹാജിമാരെ നോക്കി മലക്കുകളോട് അള്ളാഹു അഭിമാനം പറയുമെന്ന് പറഞ്ഞിട്ടുള്ള ആ ദിവസവും ഈദുൽ ഹജ്ജ് 10 ദിവസത്തിനുള്ളിലാണ്. ഖുർആനിൽ തന്നെ വസ്സമാഇദാത്തിൽ ബുറൂജ്, രാശിമണ്ഡലങ്ങളുള്ള ആകാശമാണ് സത്യം, വല്യൗമിൽ മഴൂദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ദിനമാണ് സത്യം, വശാഹിദിമ മഷൂദ്, സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്നതുമാണ് സത്യം എന്നു പറഞ്ഞ ആയത്തിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൽ യൗമിൽ മഴൂദ് യൗമിൽ ഖിയാമ, വാഗ്ദാനം ചെയ്യപ്പെട്ട ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളാണ്. വല്യവുമിൽ മഷ്ഹൂദ്, സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് യൗമ അറഫ, അറഫ ദിവസമാണ്. വശാഹിദ് യൗമുൽ ജുമാ, സാക്ഷി എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയുമാണ്. ഇത് തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പോ ഈ അറഫ ദിവസം ഈ 10 ദിവസത്തിൽ വരുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ പ്രധാന ഘടകമാണ് അറഫ, അൽ ഹജ്ജ് അറഫ. ആർക്കെങ്കിലും ഹജ്ജ് എന്ന് പറയുന്നത് അറഫയാണ്, ആർക്കെങ്കിലും അറഫ കിട്ടിയാൽ അയാൾക്ക് ഹജ്ജ് കിട്ടി എന്നാണ്, അങ്ങനെയുള്ള ആ ദിവസം. ഇനി 6-ാമത്തെ പ്രത്യേകത, അന്നഫിഹ യൗമുൻ നഹർ, പെരുന്നാൾ ദിവസം വരുന്നത് ഈ 10 ദിവസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് തന്നെയുണ്ട്, ഇന്ന അഅലമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വതആല യൗമുൻ നഹർ, അല്ലാഹു തബാറക വതആല, അനുഗ്രഹ സമ്പൂർണ്ണ അത്യുന്നതനുമായ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തായ ദിവസം, ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം യൗമുൻ നഹർ, ദുൽഹജ്ജ് 10 ആണ് അഥവാ പെരുന്നാൾ ദിവസമാണ്. തുമ്മ യൗമുൽ ഖർ, പിന്നെ ഖറിന്റെ ദിവസം അഥവാ മിനാ ദിവസം. മനസ്സിലായില്ലേ? യൗമുൻ നഹറിനെ തുടർന്ന് വരുന്ന യൗമിനാണ് യൗമുൽ ഖർ എന്ന് പറയുക. കാരണം ലിഅന്നന്നാസ യുഖിറൂന ഫീഹി ബിമിനൻ, അന്ന് മുതൽക്കാണ് 3-4 ദിവസം തുടർച്ചയായി അവർ ഹിമിനയിൽ താമസിക്കാൻ വേണ്ടി വരുന്നത്. 9-ന് അറഫ കഴിഞ്ഞ് അന്ന് രാത്രി മുസ്ദലിഫയിൽ തങ്ങി പിറ്റേന്ന് മുതൽ ദുൽഹജ്ജ് 11, 12, അല്ല ദുൽഹജ്ജ് 10 പെരുന്നാൾ, അത് കഴിഞ്ഞിട്ട് 11, 12, 13 എല്ലാം അവിടെ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ദുൽഹജ്ജ് 10ഉം 11ഉം ശ്രേഷ്ഠമായ ദിനങ്ങളാണെന്ന് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബ് തന്റെ ലതായിഫുൽ മആരിഫിൽ പറയുന്നുണ്ട്, ഹജ്ജിന് പോവുക എന്നത്, അവിടെ പോയി ആ ഭവനം കാണുക, അവിടെ ഇബാദത്ത് നിർവഹിക്കുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല, എല്ലാ വർഷവും സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഈ 10 ദിവസം അത് ഹാജിമാർക്ക് മാത്രമല്ല, യോഗത്തിന്റെ ഏത് ഭാഗത്തുള്ളവർക്കും അവർക്ക് ഈ പുണ്യത്തിൽ പങ്കുചേരാൻ സാധിക്കും. അതുകൊണ്ട് ഹജ്ജിന് കഴിയാത്തവർ വിഷമിക്കേണ്ടതില്ല. ആദ്യത്തെ ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസം നടക്കുന്ന സൽക്കർമ്മങ്ങളിലൂടെ അവർക്ക് ഒരുപാട് പുണ്യം നേടിയെടുക്കാൻ സാധിക്കും എന്ന് ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാരണങ്ങളാണ് ഈ ദിവസങ്ങൾക്ക് 10 ദിവസങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറയാൻ വേണ്ടി ശേഖ് അവറുകൾ ഈ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ? ഞാൻ ചുരുക്കി മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. മൽ അമാലുൽ മശ്റൂഅത്തുൽ വാജിബത്തുൽ മുസ്തഹബ്ബ ഫീ ഹാദിൽ അശർ, നിർബന്ധമായി ചെയ്യേണ്ടതും മുസ്തഹബായി ചെയ്യേണ്ടതുമായ ഈ 10 ദിവസത്തെ അമലുകൾ എന്തൊക്കെയാണ്? ശേഖ് പറയുന്നു, യുസ്തഹബ്ബു ഫീ ഹാദിഹിൽ അശ്രി അൽഇഖ്സാറു മിനൽ ഇബാദ, ഈ 10 ദിവസങ്ങൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നത് വളരെ അഭിലഷണീയമായ കാര്യമാണ്. ഫൽ ഇബാദത്ത്, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരവും നോമ്പും ഹജ്ജും മാത്രമല്ല, ഫൽ ഇബാദത്ത് ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുല്ലാഹു വയർലാ മിനൽ അഖ്വാലി വൽ അഫ്ആലി ളാഹിറത്തി വൽ ബാത്തിന, അള്ളാഹു ഇഷ്ടപ്പെടുകയും അവൻ പൊരുത്തപ്പെടുകയും ചെയ്യുന്ന വാക്കുകളും പ്രത്യക്ഷവും പരോക്ഷവുമായ പ്രവൃത്തികളും. ഇതിനൊക്കെ ഒന്നിച്ച് പറയുന്ന പേരാണ് ഇസ്മുൻ ജാമി ആണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ധാരാളം സൽക്കർമ്മങ്ങൾ നാം എന്തു ചെയ്യണം? ഈ 10 ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല ഇങ്ങനെ ഒരു 10 ദിവസം നമ്മുടെ ആയുസ്സിൽ തരികയാണെങ്കിൽ അതിന് അള്ളാഹുവിനോട് നാം നന്ദി കാണിക്കേണ്ടതുണ്ട്. ആ നന്ദി ഇങ്ങനെയായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ദുനിയാവിലെ ദിവസങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കഴിയുന്നത്ര ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കുവാനും അതുപോലെ തന്നെ പുതിയൊരു മടക്കം അള്ളാഹുവിലേക്ക് മടങ്ങുവാനും ഈ സന്ദർഭത്തെ ആളുകൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണ് ഇത്തരം ഗ്രന്ഥങ്ങൾ രചിക്കുകയും ക്ലാസ്സുകൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇനി ശേഖ് അവറുകൾ അന്ന് നിർബന്ധമായിട്ടുള്ള മുസ്തഹബായിട്ടുള്ള കാര്യം വിവരിക്കുന്നിടത്ത് ഒന്നാമതായി എടുത്തു പറഞ്ഞത്, ഈ 10 ദിവസങ്ങളിൽ ബുഅദു അനിൽ മുഹറമാത്ത്, അള്ളാഹു പരസ്യമായി വിരോധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ റസൂല് ഹറാമാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും പൂർണമായും അകന്നു നിൽക്കുകയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ഹദീസുകളിൽ ആ കാര്യത്തിനുള്ള പ്രേരണയുണ്ട്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും കാര്യം വിരോധിച്ചാൽ അതിൽ നിങ്ങൾ പാടെ അകന്നു നിൽക്കണം, ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചാൽ കഴിയുന്നത്ര നിങ്ങൾ അത് ചെയ്യണം. നിങ്ങളെ മുമ്പുള്ളവരെ നശിപ്പിച്ചത് അവരെ അധികരിച്ച ചോദ്യങ്ങളും അവരെ നബിമാരോടുള്ള അഭിപ്രായ ഭിന്നതയുമായിരുന്നു എന്ന് ബുഖാരിയിൽ തന്നെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഹറാമായ കാര്യങ്ങൾ പാടെ വർജിക്കുക, ചെയ്യരുത് എന്ന് പറഞ്ഞ് വിരോധിച്ചതാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്, അതിലേക്ക് അടുക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇനി മറ്റൊന്ന്, ഹറാമാണ് എന്ന് ഉറപ്പില്ല, പക്ഷെ ഹറാമിനോടാണ് അതിന് സാദൃശ്യം എങ്കിൽ അതിൽ നിന്നും വിട്ടുനിൽക്കണം. ഹറാമും ഹലാലും വ്യക്തമാണ്, അവക്കിടയിൽ പരസ്പര സാദൃശ്യമുള്ള ചില സംഗതികളുണ്ട് എന്ന് പറഞ്ഞ ഹദീസിൽ അതാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, വൻപാപങ്ങൾ, വളരെ വ്യക്തമായ ഹറാമുകൾ, അതുപോലും പല ആളുകളും ഈ 10 ദിവസങ്ങളിൽ ശ്രദ്ധിക്കാറില്ല എന്നത് വളരെ ഖേദകരമാണ്. നാം വളരെ ശ്രദ്ധിക്കണം. ഉദാഹരണമായി 5 നേരത്തെ നമസ്കാരം, അത് പള്ളിയിൽ വന്ന് നിർവഹിക്കുക എന്നതും വഖ്ത്തിൽ തന്നെ നിർവഹിക്കുക എന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ വഖ്ത്തിന് വരാതിരിക്കുക, അല്ലെങ്കിൽ നിസ്കാരം തന്നെ പാട് ഉപേക്ഷിക്കുക, ഇതെല്ലാം വലിയ കുറ്റമാണ്. നിസ്കാരം പാട് ഉപേക്ഷിക്കുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ്. അതുപോലെ തന്നെ പലിശ മുതൽ തിന്നുന്നത് ഒരുപാട് ഹദീസുകൾ വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ സിന, വ്യഭിചാരം, അതുപോലെ തന്നെ അല്ലുൽ, അക്രമം അല്ലെങ്കിൽ അനീതി, ഇതെല്ലാം ശേഖ് അവറുകൾ ഉദാഹരണമായിട്ട് എടുത്തു പറഞ്ഞു. എന്തിനു വേണ്ടി? എന്തിനാണിത്? തിന്മകളിൽ നിന്നും ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഈ 10 ദിവസം ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് ചില തിന്മകൾക്ക്, പ്രധാനപ്പെട്ട ചില തിന്മകൾ ഉദാഹരണത്തിന് പറഞ്ഞുവെന്നേ ഉള്ളൂ. ഇനി രണ്ടാമതായി, അൽ ഹിർസു അലൽ അമലി സാലിഹ്, ഈ 10 ദിവസം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പോലെ തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാൻ അത്യാർത്ഥി കാണിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഒരു മഹത്തായ അവസരമാണ് യഥാർത്ഥത്തിൽ ഈ 10 ദിവസങ്ങൾ. പകൽ സമയം നോമ്പെടുക്കുകയും ക്ലാസ്സുകൾ കേൾക്കുകയും മറ്റുള്ളവർക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുക. രാത്രിയാകട്ടെ ദുആവും നിസ്കാരവും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരു ഹിർസ്, ഒരു താല്പര്യം സൽക്കർമ്മങ്ങൾക്ക് നാം ഈ 10 ദിവസത്തിൽ നൽകേണ്ടതുണ്ട്. അല്ലാതെ അലസത കാരണം നമ്മൾ സാധാരണ പോലെ കഴിഞ്ഞുകൂടേണ്ട ദിവസങ്ങളല്ല ദുൽഹജ്ജ് ആദ്യത്തിലെ 10 ദിവസങ്ങൾ. അതിൽ ശേഖ് അവറുകൾ ചില ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, കുടുംബബന്ധം നിലനിർത്തുക, ആളുകൾക്കിടയിൽ, പിണങ്ങി നിൽക്കുന്ന ആളുകൾക്കിടയിൽ രഞ്ജിപ്പും യോജിപ്പും ഉണ്ടാക്കുക, അതുപോലെ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങളെ വിരോധിക്കുകയും ചെയ്യുക. അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. അതുപോലെ ദഅവത്ത് ഇലല്ലാ, അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. പ്രത്യേകിച്ചും ഹാജിമാർ ലുയൂഫുർ റഹ്മാനായിക്കൊണ്ട്, റഹ്മാനായ റബ്ബിന്റെ അതിഥികളായിക്കൊണ്ടെന്നിട്ടുള്ള ഹാജിമാർ ലോകത്ത് നാനാഭാഗത്തുനിന്ന് വരികയാണ്. അവരെല്ലാം മിനായിൽ ഒരുമിച്ച് കൂടുന്നു. ദുൽഹജ് 8 മുതൽ തന്നെ ഹജ്ജിൽ പ്രവേശിക്കുന്നു. അത്തരം ആളുകൾക്കിടയിലും അല്ലാത്തവർക്കിടയിലുമൊക്കെ ദഅവത്ത് എന്ന പുണ്യകർമ്മത്തിനു വേണ്ടി നാം സമയം കണ്ടെത്തണം. അതുപോലെ ആറാമത്തേത് ദിക്റാണ്. ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ വായിച്ചു, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ വർദ്ധിപ്പിക്കാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രേരണ. ഇപ്പൊ തക്ബീറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹുവിനും അബൂ ഹുറൈറ റളിയല്ലാഹുവിനൊക്കെ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ചൊല്ലിക്കൊണ്ട് പോകുമായിരുന്നു എന്ന്. തക്ബീറിനെ കുറിച്ച് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള രണ്ട് തരമുണ്ട്, ഒന്ന് മുത്തലഖ്, ഒന്ന് മുഖയ്യദ്. മുത്തലഖ് എന്ന് പറഞ്ഞാൽ ഈ 10 ദിവസങ്ങളിൽ അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന 13 വരെ ഇഷ്ടമുള്ള സമയത്തൊക്കെ ഒരാൾക്ക് തക്ബീർ ചെല്ലാവുന്നതാണ്. അത് പ്രത്യേക സമയമോ എണ്ണമോ നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മുത്തലഖ് നിരുപാധിക, ഉപാധി കൂടാതെ വിട്ടത്. പിന്നെ മുഖയ്യദ് ഉണ്ട്, അതായത് 5 നേരത്തെ നിസ്കാരത്തിന് പിറകെ ചൊല്ലാവുന്നത്. അത് അറഫ ദിവസത്തിന്റെ അന്ന് സുബഹി മുതൽ അയ്യാമു തശ്രീഖിൽ അവസാനത്തെ ദിവസം ദുൽഹജ്ജ് 13 അസർ വരെയാണ്. അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രബലമായ അഭിപ്രായമെന്ന് ഷെയ്ഖ് ഉസൈ ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മജ്മു ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സലഫുകളിലും ഫുഖഹാക്കളിലും പെട്ട ഭൂരിപക്ഷത്തിന്റെ സഹാബികളും ഇമാമുകളുമാകുന്ന ഫുഖഹാക്കളിലും പെട്ട ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായവും ഇതുതന്നെയാണ്. അതായത് യൗമു അറഫയിലെ ഫജ്ർ മുതൽ അയ്യാമു തശ്രീഖിലെ അവസാനത്തെ ദിവസത്തിന്റെ വരെ, അതുവരെയും എന്തു ചെയ്യാം? ഈ പറഞ്ഞതുപോലെ തക്ബീറുകൾ ഓരോ 5 നിസ്കാരത്തിന് ശേഷവും എത്രയോ കൃത്യ എണ്ണമോ നിശ്ചയിക്കാതെ തക്ബീർ ചൊല്ലുക എന്നത് ഈ 10 ദിവസങ്ങളിൽ നാം സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 8-ാമത്തെ കാര്യം ഖുർആൻ പാരായണം, അതും അതുപോലത്തെ ഖുർആൻ മനഃപ്പാഠമാക്കൽ, ഈ കാര്യത്തിലും ഈ 10 ദിവസം ശ്രദ്ധിക്കണമെന്ന് ഷെയ്ഖ് അവർ ഓർമ്മപ്പെടുത്തിയ ശേഷം 8-ാമതായി എണ്ണുന്നത് സൗം, നോമ്പെടുക്കുക എന്നതാണ്. ഈ 10 ദിവസങ്ങളിൽ നോമ്പ്, അതായത് ആദ്യത്തെ 9 ദിവസം, 9-ാമത്തെ ദിവസം അറഫയാണല്ലോ, അറഫ നോമ്പ് ഹാജിക്കില്ല, അല്ലാത്തവർക്കുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 9 ദിവസങ്ങളിൽ, ദുൽഹജ്ജ് 10-ലെ ആദ്യത്തെ 9 ദിവസങ്ങളിൽ ഏതെല്ലാം ദിവസങ്ങൾ നമുക്ക് നോമ്പെടുക്കാൻ സാധിക്കുമോ ആ ദിവസങ്ങളെല്ലാം നോമ്പെടുക്കുന്നത് പുണ്യമുള്ള കാര്യമാണ്. ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരാളിൽ നിന്നും ഇപ്രകാരം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവർ പറഞ്ഞു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ദുൽഹജ്ജ വയൗമ ആശൂറാ വതലാത്ത അയ്യാമി മിൻ കുല്ലി ശഹ്ർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജ് ആദ്യത്തെ 9 ദിവസവും അതുപോലെ തന്നെ മുഹറം 10-നും അവർ ഓരോ മാസവും 3 ദിവസവും, അതുപോലെ അവ്വല തിനൈനി മിന ശഹ്രി വൽ ഖമീസ്, അതുപോലെ തന്നെ മാസത്തിന്റെ ആദ്യത്തില്, ആദ്യത്തിന് അവ്വല ആദ്യത്തെ തിങ്കളാഴ്ച, അതുപോലെ ആദ്യത്തെ വ്യാഴാഴ്ച, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പെടുത്തിരുന്നു എന്ന് ഹദീസിലുണ്ട്. എന്നാൽ ഇപ്പോൾ ചില ആളുകൾ അങ്ങനെ നോൽക്കുന്നതിന് തെളിവില്ല, മാത്രമല്ല ഈ ഹദീസും അവരുദ്ധരിക്കും. മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബിയിൽ നിന്നുള്ള ഹദീസ്, മാ റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വായിമൻ ഫിൽ അശ്രി ഖത്തു, അല്ലാഹുവിന്റെ റസൂൽ ഈ 10 ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അവരുടെ വാക്ക്. ഇതിൽ പല നിലക്കും ഉലമാക്കൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഏറ്റവും ശ്രേഷ്ഠമാണെന്നും അതുപോലെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞ റസൂൽ, ആ റസൂൽ തന്നെ ഈ പറഞ്ഞതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ പറഞ്ഞതുപോലെ നോമ്പ് നോൽക്കാതിരിക്കുക എന്ന അത് വേറെ ഹദീസിലും കാണുമ്പോൾ എങ്ങനെയാണത് യോജിപ്പിക്കേണ്ടത്? ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഒന്ന്, നബിയുടെ വാക്ക് തന്നെ നമുക്ക് തെളിവാണ് അവിടുന്ന് അത് ചെയ്തില്ലെങ്കിൽ പോലും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽക്കർമ്മങ്ങൾക്ക് മൊത്തത്തിൽ പ്രേരണ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഒരാൾക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പെടുക്കാൻ പറ്റുന്നില്ല, അസുഖമോ മറ്റ് രോഗമോ എന്തെങ്കിലും ഉള്ളതുകൊണ്ട്, അങ്ങനെ വല്ല കാരണങ്ങളാലും ആയിരിക്കാം റസൂൽ നോമ്പെടുക്കാതിരുന്നത്. കാരണം റസൂൽ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന ആയിഷ ബീവിയുടെ വാക്കുണ്ടല്ലോ, അതിനെ യോജിപ്പിച്ചുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് അതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ സദഖ ചെയ്യുക, അതുപോലെ ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഭംഗിയായി നിർവഹിക്കുക, അതുപോലെ ഉദഹിയത്ത്, ഉദഹിയത്ത് ദുൽഹജ്ജ് 10 അറുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല അതാണ്. പക്ഷെ 11, 12, 13 അറുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അയ്യാമത്ത് തശ്രീഖിലും അറുക്കാവുന്നതാണ്. മൻ കാന ലഹു സഅത്തുൻ വലം യുദഹി, സൗകര്യമുണ്ടായിട്ടും സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ടും ഉദഹിയത്ത് അറുത്തില്ല എന്നാൽ ഫലാ യഖ്റുബന്ന മുസല്ലാന, അവൻ നമ്മുടെ നിസ്കാര സ്ഥലത്ത് വരേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു മാജാ തന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമുക്ക് ഈ 10 ചെയ്തു തീർക്കാനുള്ളത്. ഇനിയും വിസ്തരിച്ച് പറയേണ്ടതില്ല. നന്മകൾ വർദ്ധിപ്പിക്കുകയും തിന്മകളിൽ നിന്ന് പാടെ അകന്നു നിൽക്കുകയും ചെയ്തുകൊണ്ട് നാം എന്തു വേണം, നാം ഈ 10 പരമാവധി മുതലെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഉദഹിയത്തറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അവർ ദുൽഹജ്ജ് 1 വന്നു കഴിഞ്ഞാൽ അറവ് നടക്കുന്നതുവരെയും നഖമോ മുടിയോ തൊലിയോ ഒന്നും എടുക്കാൻ പാടില്ല. ഇപ്പോ നഖം മുറിക്കുക, അല്ലെങ്കിൽ മീശയോ താടിയോ ഒക്കെ മുറിക്കുക, മുടി മുറിക്കുക, ഇതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ 10. ആ 10 അത് പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പുണ്യമേറിയ 10 സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ ഈ പറയുന്ന എനിക്കും കേൾക്കുന്നവർക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അറിവില്ലാതെ വന്നുവേണ്ട തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് തമ്മിൽ നിന്നും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.